ദൈവജനം വിടുവിക്കപ്പെട്ടു. മാനുഷിക നിയമങ്ങളിൽ കൂടി മനുഷ്യർക്ക് ലഭിക്കുന്ന സംരക്ഷണം ദൈവകൽപ്പനകളെ ബഹുമാനിക്കുകയും കാക്കുകയും ചെയ്യുന്ന ദൈവമക്കളിൽ നിന്നും പിൻവലിക്കപ്പെടുമ്പോൾ പല ദേശത്തും അവരെ നശിപ്പിക്കാനുള്ള യത്നം ഒരേ സമയത്ത് നടക്കും. അവരെ മുടിക്കുന്നതിനുള്ള ഉത്തരവ് സമീപമാകുമ്പോൾ വെറുക്കപ്പെട്ട ദൈവജനത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢാലോചനകൾ ശത്രുക്കൾ നടത്തും. ശാസനയുടെയും അഭിപ്രായ ഭിന്നതയുടെയും ശബ്ദം പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു രാത്രി തന്നെ നിർണായകമായി നിശ്ചയിക്കപ്പെടും. ദുഷ്ടദൂതന്മാരാൽ പ്രേരിതരായി പടജനം ഓരോ കൂട്ടമായി ദൈവജനത്തെ സംഹരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ കാരാഗ്രഹങ്ങളിലും മറ്റു ചിലർ ഏകാന്തമായ വനാന്തരങ്ങളിലും വേറെ ചിലർ പർവ്വതങ്ങളിലും ഗുഹകളിലും ഒളിച്ച് സംരക്ഷണത്തിനായി യഹോവയോട് യാചിക്കും. ആപത്തിൻ്റെ അങ്ങേയറ്റം അത്രേ ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവം തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിടുതലിനായി ഇടപെടാൻ പോകുന്നത്. നിങ്ങൾ ഉത്സവാഘോഷ രാത്രിയിൽ എന്ന പോലെ പാട്ടുപാടുകയും യഹോവയുടെ പർവ്വതത്തിൽ ഇസ്രായേലിൻ പാറയായവൻ്റെ അടുക്കൽ ചെല്ലേണ്ടതിന് കുടലോടും കൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും. യഹോവ തൻ്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ് മഴക്കോൾ കന്മഴ എന്നിവയോടും കൂടെ തൻ്റെ ഭുജത്തിൻ്റെ അവതരണം കാണിക്കുകയും ചെയ്യും. യെശയ്യാവ് 30:29-30. ജയാരവത്തോടും പരിഹാസത്തോടും ശാപവാക്കുകളോടും കൂടെ ദുഷ്ടന്മാർ ക്രൂരമൃഗങ്ങളെന്ന പോലെ ദൈവത്തിൻ്റെ വൃതന്മാരുടെ നേർക്കടുക്കുമ്പോൾ രാത്രിയുടെ ഇരുട്ടിനേക്കാൾ ഭയങ്കരമായ ഇരുട്ട് ഭൂമിമേൽ വീഴുന്നു. അപ്പോൾ ദൈവസിംഹാസനത്തിൽ നിന്നും മഴവില്ല് പോലെ ശോഭയേറിയ ഒരു വില്ല് ആകാശത്തിൽ വിളങ്ങി പ്രാർത്ഥനയോടിരിക്കുന്ന ഓരോ കൂട്ടത്തെയും ചുറ്റുന്നു. ക്രൂരജനക്കൂട്ടം പെട്ടെന്ന് അവരുടെ ഗതിയിൽ തന്നെ നിന്നു പോകുന്നു. അവരുടെ പരിഹാസത്തോടുള്ള വിളി നശിച്ചു പോകും. അവരുടെ പൈശാചികത്തോടും ഉഗ്രകോപത്തോടുമുള്ള മനോഭാവം മറന്നുപോകുന്നു. വരാൻ പോകുന്ന ന്യായവിധിയെ ഭയന്ന് ദൈവത്തിൻ്റെ ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന വില്ലിൻ്റെ ഉഗ്രശോഭയിൽ നിന്നും മറഞ്ഞിരിപ്പാൻ അവർ ആഗ്രഹിക്കും. ദൈവമക്കളോട് ഉയരത്തിലേക്ക് നോക്കുക എന്ന് വ്യക്തവും മധുരവുമായ സ്വരത്തിൽ പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവർ നോക്കിയപ്പോൾ വാഗ്ദത്തത്തിൻ്റെതായ വില്ല് അവർ കണ്ടു. ആകാശവിധാനത്തിൽ അവർ കണ്ട ഇരുണ്ട മേഘം മാറുന്നു. സ്തേഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് അവർ ഒറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും കാണുന്നു. കർത്താവിൻ്റെ ദിവ്യമായ ശരീരത്തിൽ അവൻ്റെ താഴ്ചയുടെ അടയാളങ്ങൾ അവർ കാണുകയും പിതാവിനോട്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യോഹന്നാൻ 17:24 എന്നുള്ള തൻ്റെ പ്രാർത്ഥനയും അവർ കേൾക്കുന്നു. മാലിന്യം ഏൽക്കാത്തവരായി അവർ വരുന്നു. അവർ വരുന്നു എന്നുള്ള വിജയോത്സവവും മധുരവുമായ ഒരു ഗാനവും അവർ കേൾക്കുന്നു. അവർ എൻ്റെ വചനത്തിൻ്റെ സഹിഷ്ണുത കാത്തു. അവർ ദൂതന്മാരുടെ സഭയിൽ നടക്കും. അവർ ശ്വാസം മുറുകെ പിടിച്ച് അന്ത്യത്തോളം സഹിഷ്ണുത കാട്ടിയതിനാൽ അവരുടെ വാടി വിളറിയ ചുണ്ടുകളിൽ നിന്നും വിജയത്തിൻ്റെ ഘോഷം പുറപ്പെട്ടു. ദൈവം തൻ്റെ ജനത്തിന് വിടുതലിന് പീഡനത്തിൻ്റെ അർദ്ധരാത്രിയിൽ അവൻ്റെ ശക്തി പ്രകടമാകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിനു പിറകെ ഒന്നായി നൽകുന്നു. നീതിമാന്മാർ തങ്ങളുടെ മോചനത്തിനുള്ള അടയാളവാക്ക് ആകാശത്ത് കണ്ട് സന്തോഷിക്കുമ്പോൾ ദുഷ്ടന്മാർ ഭയത്തോടും നടുക്കത്തോടും കൂടെ മുറയിടും. പ്രകൃതിയാകമാനം അതിൻ്റെ സാധാരണ ശക്തിയിൽ നിന്നും വ്യതിചലിച്ചതുപോലെ ആയിത്തീർന്നു. നദികളിൽ വെള്ളം വറ്റിപ്പോയി. ഖനമേറിയ കാർമേഘങ്ങൾ ഉയർന്നു വന്ന് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. കോപാകുലമായ ആകാശത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രഭ ദൃശ്യമാകുന്നു. അതിൻ്റെ മധ്യേ നിന്നും സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്നും വന്നു. വെളിപ്പാട് 16:17 ആ മഹാശബ്ദം ആകാശത്തെയും ഭൂമിയെയും ഇളക്കുന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. വാക്യം 18 വിധാനം തുറക്കുന്നതും അടയ്ക്കുന്നതും പോലെ കാണപ്പെട്ടു. ദൈവസിംഹാസനത്തിൽ നിന്നും തൻ്റെ പ്രഭ വീശുന്നത് പോലെ തോന്നി. പർവ്വതങ്ങൾ കാറ്റത്തൊലയുന്ന ഈറ്റ പോലെ വിറച്ചു. പാറക്കഷണങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടന്നു. കൊടുങ്കാറ്റിൻ്റെ ഇരച്ചിൽ പോലെയുള്ള അലർച്ച കേട്ടു. സമുദ്രത്തിലെ തിരമാലകൾ കോപം കൊണ്ടെന്ന പോലെ ഇളകി മറിഞ്ഞു. ഉന്മൂലനാശം വരുത്തുന്നതിനായി നിയമിക്കപ്പെട്ട ദൂതഗണങ്ങൾ അലറുന്നതുപോലെ ചുഴലിക്കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നു. സമുദ്രത്തിലെ തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോലെ ഭൂമി മുഴുവനും ഇളകി മറിഞ്ഞ അവസ്ഥയിൽ കാണുന്നു. ഭൂമിയുടെ ഉപരിതലം വെടിച്ചു കീറുന്നു. ഭൂമിയുടെ അടിസ്ഥാനം തന്നെയും ഇളകിയതായി കാണുന്നു. പർവ്വതങ്ങൾ താണുപോകുന്നു. ദ്വീപുകൾ അപ്രത്യക്ഷമാകുന്നു. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപുകളും ഓടിപ്പോയി. മലകൾ കാണുവാനില്ലാതായി. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തുനിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. ലോകത്തിൽ അഹങ്കാരികളായ പട്ടണങ്ങൾ ശൂന്യമായി. തങ്ങളെ തന്നെ ഉയർത്തേണ്ടതിന് അവരുടെ ധനം വാരിച്ചൊരിഞ്ഞ് പണി കഴിപ്പിച്ചിട്ടുള്ള രാജകീയ കൊട്ടാരങ്ങൾ അവരുടെ ദൃഷ്ടിയിൽ തന്നെ ഇടിഞ്ഞ് നാശമായിപ്പോയി. കാരാഗ്രഹ ഭിത്തികൾ പൊട്ടിപ്പിളർന്നു. അവയിൽ തങ്ങളുടെ വിശ്വാസം കാത്തത് നിമിത്തം നിയമ തടവുകാരായി അടയ്ക്കപ്പെട്ടിരുന്ന ദൈവജനം സ്വതന്ത്രരായി. കല്ലറകൾ തുറന്നു. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരുന്നു. മൂന്നാം ദൂതന്റെ ദൂതിൽ വിശ്വസിച്ച് മരിച്ചുപോയ എല്ലാ വൃതന്മാരും ദൈവകൽപ്പന കാത്ത വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിൽ നിന്നും സമാധാനത്തിന്റെ ഉടമ്പടി കേൾക്കുന്നതിന് അവരുടെ കല്ലറകളിൽ നിന്ന് മഹത്വമുള്ള ശരീരം പ്രാപിച്ചവരായി പുറത്തുവരുന്നു. അവനെ കുത്തിത്തുളച്ചവരും കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ട് അതിവേദന അനുഭവിച്ചപ്പോൾ അവരെ നോക്കി പരിഹസിച്ചവരും ആക്ഷേപിച്ചവരും അവന്റെ സത്യത്തിനും അവന്റെ ജനത്തിനും ഏറ്റവും ശത്രുവായിരുന്നവരും ദൈവമഹത്വം കാണുന്നതിനും വിശ്വസ്തരും സത്യസന്ധരുമായവരുടെ മേൽ വയ്ക്കുന്ന ബഹുമാനം കാണുന്നതിനുമായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. ആകാശം ഇപ്പോഴും കനത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു എങ്കിലും യഹോവയുടെ പ്രതികാരം നടത്തുന്നു എന്ന് തോന്നത്തക്കവണ്ണം സൂര്യൻ ഇടയ്ക്കിടെ അതിൽ കൂടെ ദൃശ്യമാകും. ഭൂമിയെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പോകുന്നു എന്ന് തോന്നത്തക്കവണ്ണം ആകാശത്തു നിന്നും ഭയങ്കരമായ മിന്നൽ ഭൂമിയെ ചുറ്റിവളയും. ഉഗ്രഭീതി ഉണർത്തുന്നതും ദുർഗ്രാഹ്യവുമായ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം ഉയരത്തിൽ നിന്നും ദുഷ്ടന്മാരുടെ ശിക്ഷാവിധി പ്രസ്താവിക്കും. ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ എല്ലാവർക്കും മനസ്സിലായില്ല. എന്നാൽ അവ ദുരുപദേഷ്ടാക്കൾക്ക് വളരെ തെളിവായിരുന്നു. ഒരൽപ്പം മുമ്പ് വരെ അലക്ഷ്യമായും അഹങ്കാരത്തോടെയും ധിക്കാരത്തോടും ദൈവകൽപ്പന കാക്കുന്നവരോട് ഉന്നതഭാവം നടിച്ചിരുന്നവർ ഇപ്പോൾ അടക്കാൻ കഴിയാത്ത സംഭ്രാന്തിയും ഭയവും കൊണ്ട് വിറയ്ക്കും. അവരുടെ മുറവിളി പ്രകൃതിശക്തികൾക്ക് അതീതമായിരിക്കും. മനുഷ്യർ ഭയങ്കര ഭീതിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുമ്പോൾ സാത്താൻ ക്രിസ്തുവിൻ്റെ ദൈവികത്വം അംഗീകരിച്ച് അവൻ്റെ മുമ്പിൽ വിറയ്ക്കും. പഴയ നിയമ പ്രവാചകന്മാർ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസത്തെ വിശുദ്ധ ദർശനത്തിൽ കണ്ടു പറഞ്ഞു, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തങ്ങിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. യെശയ്യാവ് 13:6. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭനിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നെഗിളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വ നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ അന്നാളിൽ തുരപ്പനലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. യെശയ്യാവ് 20:10, 12, 20, 21. മേഘങ്ങളുടെ മധ്യേ ഒരു പിളർപ്പിൽ കൂടി ഇരുളിനെതിരെ നാലിരട്ടി ശോഭയുള്ള ഒരു നക്ഷത്രം പ്രകാശിക്കുന്നത് കണ്ടു. അത് വിശ്വസ്തരായവർക്ക് പ്രത്യാശയും സന്തോഷവും പ്രഖ്യാപിക്കുമ്പോൾ ദൈവകൽപ്പനാലംഘികൾക്ക് കോപവും കാഠിന്യവും പ്രഖ്യാപിക്കും. ക്രിസ്തുവിന് വേണ്ടി സർവവും ത്യജിച്ചവർ ഇപ്പോൾ സുരക്ഷിതരും തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കപ്പെട്ടവരുമാണ്. അവർ ശോധന ചെയ്യപ്പെട്ടവർ. തങ്ങൾക്കു വേണ്ടി മരണം ആസ്വദിച്ചവനായ കർത്താവിനോടുള്ള വിശ്വസ്തത ത്യജിച്ചവർക്കും ലോകത്തിനു മുമ്പാകെയും തങ്ങളുടെ വിശ്വാസം കാത്തവർ. മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ പോലും വിശ്വസ്തതയിൽ നിലനിന്നവർക്ക് അതിശയകരമായ ഭാവവ്യത്യാസം വന്നു. പിശാചുക്കളുടെ രൂപം പൂണ്ട മനുഷ്യരുടെ ക്രൂരതയിൽ നിന്നും അവർ പെട്ടെന്ന് വിടുവിക്കപ്പെട്ടു. അല്പം മുമ്പ് വിളറി പരിഭ്രാന്തി നിറഞ്ഞ് ക്ഷീണിച്ച അവരുടെ മുഖങ്ങൾ ഇപ്പോൾ അതിശയത്താലും സ്നേഹത്താലും വിശ്വാസത്താലും ശോഭിച്ചു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 46:1-3. ഈ പാട്ട് അവരുടെ വായിൽ നിന്നും പുറപ്പെട്ടു. പരിശുദ്ധമായ അവരുടെ ഈ പാട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർന്നപ്പോൾ കാർമേഘങ്ങൾ നീങ്ങി നക്ഷത്രങ്ങൾ തെളിഞ്ഞ് ശോഭനമായ ആകാശം താരതമ്യേന മറുവശത്ത് കണ്ട കറുത്ത കോപപ്രകടമായ അന്തരീക്ഷത്തിന് പകരം ദൃശ്യമായി. സ്വർഗനഗരത്തിൻ്റെ ശോഭ ദൂരത്തുള്ള വാതിലിൽ കൂടെ പ്രവഹിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ രണ്ട് കൽപ്പലകകൾ ഒന്നിച്ച് മടക്കി പിടിച്ചിരിക്കുന്ന ഒരു കൈ പ്രത്യക്ഷമായി. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. സങ്കീർത്തനം 50:6 എന്ന് പ്രവാചകൻ പറയുന്നു. ഇടിമുഴക്കത്തിൻ്റെയും തീജ്വാലയുടെയും നടുവിൽ നിന്നും വഴികാട്ടിയായ ആ വിശുദ്ധ കൽപ്പന ദൈവനീതി ഇപ്പോൾ ന്യായവിധിയുടെ തോത് തന്നെ എന്ന് മനുഷ്യന് വെളിപ്പെട്ടു. ആ കൈകൾ കൽപ്പലകകൾ തുറന്നപ്പോൾ ദൈവത്തിൻ്റെ പത്തു കൽപ്പനകൾ തീക്കല്ലുകൾ കൊണ്ട് എഴുതിയതുപോലെ കണ്ടു. എല്ലാവർക്കും വായിക്കത്തക്കവണ്ണം വാക്കുകൾ അത്ര വ്യക്തമായിരുന്നു. ഓർമ്മ ഉത്തേജിപ്പിക്കപ്പെട്ടു. അവിശ്വാസം മൂലം വ്യാപിച്ച് ഇരുട്ടും ദുരുപദേശവും എല്ലാ ഹൃദയങ്ങളിൽ നിന്നും നീങ്ങിപ്പോയി. ഹ്രസ്വവും അതേസമയം വ്യാപകവുമായ ദൈവത്തിൻ്റെ അധികാര സൂചകമായ പത്തു കൽപ്പനകൾ ഭൂവാസികൾ എല്ലാവരുടെയും മുൻപാകെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളെ ബഹുമാനിക്കാതെ അവയെ മെതിച്ചു കളയുന്നവർക്കുണ്ടാകുന്ന ഭയവും നൈരാശ്യവും ആർക്കും വിവരിക്കാവുന്നവയല്ല. ദൈവകൽപ്പനകളെ മനുഷ്യർ അവരുടെ സ്വഭാവവുമായി താരതമ്യപ്പെടുത്തി അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ മനസ്സിലാക്കി മാനസാന്തരത്തിനും നവീകരണത്തിനുമുള്ള അവസരങ്ങൾ ഒരുക്കേണ്ടതിന് പകരം ലോകപ്രീതി നേടുന്നതിന് വേണ്ടി ദൈവപ്രമാണങ്ങളെ നിരാകരിക്കുകയും മറ്റുള്ളവരെ കൽപ്പനാലംഘനത്തിനായി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദത്തെ അശുദ്ധമാക്കാൻ ദൈവജനത്തെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അവർ നിന്ദിച്ച അതേ കൽപ്പന അവരെ കുറ്റം വിധിച്ചു. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല എന്ന് വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കി. അവർ ആരെ സേവിക്കും നമസ്കരിക്കും എന്നുള്ളത് അവരുടെ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി 3:18. ദൈവകൽപ്പനയുടെ ശത്രുക്കളായവർ പുരോഹിതന്മാർ മുതൽ അവരിൽ എളിയവർ വരെ ഉള്ളവർക്ക് സത്യത്തെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും ഒരു വ്യക്തമായ അറിവുണ്ടായി. 4 കൽപ്പനയായ ശബത് ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയാകുന്നു. മണലിന്മേൽ അവർ അടിസ്ഥാനമിട്ട് പണിയുന്നതും അവർക്ക് കടമായ വ്യാജശബത്തിൻ്റെ സ്വഭാവം മനസ്സിലാകുന്നതും വളരെ വൈകിപ്പോയി. അവർ ദൈവത്തോടും ദൈവനിയമത്തോടുമായിരുന്നു മത്സരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. മതോപദേഷ്ടാക്കന്മാർ ജനങ്ങളെ പറദൂസയിലേക്ക് വഴികാട്ടുകയെന്ന ഭാവേന അവരെ നാശത്തിലേക്കായിരുന്നു നയിച്ചത്. അവസാന കണക്ക് ബോധിപ്പിക്കുന്ന നാൾ വരെ വിശുദ്ധമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന അവരുടെ ചുമതലകൾ എത്ര ഘനമേറിയതായിരുന്നു! അവരുടെ അവിശ്വസ്തത എത്ര ഭയാനകമായിരുന്നു എന്നും അറിയുകയില്ല. നിത്യതയിൽ മാത്രം നമുക്ക് നഷ്ടപ്പെടുന്ന ആത്മാവിൻ്റെ വില എത്രമാത്രം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദുഷ്ടദാസനെ, നീ എന്നെ വിട്ടു പോകുക എന്ന് ദൈവം ഒരുവനോട് പറയുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എത്ര ഭയങ്കരം! യഹോവ തൻ്റെ ജനത്തോടുള്ള നിത്യനിയമം ചെയ്യുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള നാളും നാഴികയും പ്രസ്താവിക്കുന്നതുമായ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു. കൊടും മുഴക്കം പോലെ അവൻ്റെ ശബ്ദവും ഭൂമിയിലെങ്ങും മുഴങ്ങുന്നു. ദൈവത്തിൻ്റെ ഇസ്രായേൽ മുകളിലേക്ക് അവരുടെ കണ്ണുകളെ ഉയർത്തി യഹോവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. മോശെ സീനായിൽ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം തേജസ്സിനാൽ എപ്രകാരം പ്രകാശിച്ചോ അതുപോലെ ദൈവ തേജസ്സിനാൽ അവരുടെ മുഖം പ്രകാശിച്ചു. ദുഷ്ടന്മാർക്ക് അവരെ നോക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദത്തെ കാത്തു അവനെ ബഹുമാനിച്ച വൃതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രസിദ്ധമാകുമ്പോൾ വിജയത്തിൻ്റെ വലിയൊരു ആരവം കേൾക്കുന്നു. പെട്ടെന്ന് മനുഷ്യൻ്റെ കൈപ്പത്തിയോളം വലിപ്പത്തിൽ ഒരു കറുത്ത മേഘം പ്രത്യക്ഷമായി. അത് രക്ഷിതാവിനെ ആവരണം ചെയ്യുന്ന മേഘമത്രേ. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ കറുത്ത മേഘമായി തോന്നുന്നു. ദൈവമക്കൾ അത് മനുഷ്യപുത്രൻ്റെ അടയാളമാണെന്നറിയുന്നു. അത് ഭൂമിയോട് അടുത്തു വരുന്നത് അവർ ശ്രദ്ധയോടെ നോക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രകാശവും ശോഭയേറിയതുമായി. അവസാനം അത് വലിയൊരു വെളുത്ത മേഘമായി കാണപ്പെട്ടു. അതിൻ്റെ കീഴറ്റം ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ശോഭയേറിയതും മുകളിൽ നിയമത്തിൻ്റെ മഴവിൽ വച്ചിരുന്നതുമാകുന്നു. കർത്താവ് മേഘത്തിന്മേൽ ജയിച്ചവനായും ജയിപ്പാനായും പുറപ്പെട്ട വീരയോദ്ധാവായിട്ടത്രേ വരുന്നത്. അവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയിൽ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വെള്ളവസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. 19:11-14. ഇപ്പോൾ കർത്താവ് കഷ്ടതയുടെയും നിന്ദയുടെയും കയ്പായ പാനപാത്രം കുടിക്കുന്ന വ്യസനപാത്രമായിട്ടല്ല, സ്വർഗത്തിലും ഭൂമിയിലും ജയാളിയായി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാനുള്ള ന്യായാധിപനായിട്ടത്രേ വരുന്നത്. സ്വർഗീയ സ്തുതികളോടെ എണ്ണിക്കൂടാതെ വണ്ണമുള്ള വിശുദ്ധഗണം അവനെ അനുധാവനം ചെയ്യുന്നു. 1000, 10000 ദൂതന്മാർ ആകാശം നിറഞ്ഞു കാണുന്നു. ഒരെഴുത്തുകാർക്കും വർണ്ണിക്കാനാവതില്ല ആ കാഴ്ച. അതിൻ്റെ പ്രഭ ഒരു മനുഷ്യ മനസ്സിനും ഗ്രഹിക്കാവുന്നതുമല്ല. അവൻ്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവൻ്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായിരുന്നു. കിരണങ്ങൾ അവൻ്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. അവിടെ അവൻ്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. 3:3-4. കർത്താവ് തന്നെയായ ആ ജീവനുള്ള മേഘം ഇനിയും അടുത്തു വന്നപ്പോൾ എല്ലാവരും ജീവദായകനായ ക്രിസ്തുവിനെ കാണുന്നു. ഇപ്പോൾ ഒരു മുൾക്കിരീടവും ആ ശിരസിനെ മുറിപ്പെടുത്തുന്നില്ല. എന്നാൽ ആ പരിശുദ്ധമായ ശിരസിൽ ഒരു ശോഭയേറിയ കിരീടം ധരിച്ചിരുന്നു. അവൻ്റെ മുഖത്തിൻ്റെ കണ്ണഞ്ചിക്കുന്ന അതിശോഭ മധ്യാഹ്ന സൂര്യൻ്റെ ശോഭയിലും വലുതായിരുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിൻമേലും തുടമയിലും എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 19:16. അവൻ്റെ മുഖപ്രകാശത്തിൽ എല്ലാ മുഖങ്ങളും വിളറിപ്പോയി. ദൈവകൃപയെ അഗണ്യമായി തള്ളിക്കളഞ്ഞവരുടെ മേൽ നിത്യനൈരാശ്യത്തിൻ ഭീതി വീഴുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു, മുഴങ്കാൽ ആടുന്നു, എല്ലാ അരകളിലും അതിവേദനയുണ്ട്, എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. നഹൂം 2:10. നീതിമാന്മാർ ഭയം നിറഞ്ഞവരായി ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് കരയുന്നു. ദൂതന്മാരുടെ ഗാനങ്ങൾ നിലച്ചു. ഭയാനകമായ ഒരു നിശബ്ദത കുറെ സമയത്തേക്ക് തുടർന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ശബ്ദം പറയുന്നതായി കേട്ടത് എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ്. നീതിമാന്മാരുടെ മുഖം പ്രകാശിതമായി, എല്ലാ ഹൃദയവും സന്തോഷത്താൽ നിറഞ്ഞു. ദൂതന്മാർ ഭൂമിയുടെ അടുത്ത് വന്നപ്പോൾ ഉച്ചത്തിൽ പാടുന്നു. രാജാതിരാജാവ് തീ ജ്വാലയ്ക്കൊത്ത പ്രകാശത്തോടുകൂടെ മേഘങ്ങളെ വാഹനമാക്കി ഭൂമിയിലേക്ക് അടുത്തു. ആകാശം പുസ്തക ചുരുൾ പോലെ നീങ്ങിപ്പോയി. അവൻ്റെ മുമ്പാകെ ഭൂമി വിറച്ചു. എല്ലാ മലകളും ദ്വീപുകളും അവയുടെ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയി. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. സങ്കീർത്തനം 50:3-4. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. വെളിപ്പാട് 6:15-17. ആക്ഷേപിച്ചിരുന്നവരുടെ പരിഹാസോച്ചാരണങ്ങൾ നിലച്ചു. വ്യാജ അധരങ്ങൾ നിശബ്ദമായി. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായിത്തീരും. യെശയ്യാവ് 9:5. പ്രാർത്ഥനയുടെയും വിലാപത്തിൻ്റെയും ശബ്ദമല്ലാതെ ഒന്നും കേൾപ്പാനില്ല. ഇതുവരെയും പരിഹാസത്തിൻ്റെ ശബ്ദം പുറപ്പെട്ടിരുന്ന അധരത്തിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം പുറപ്പെടുന്നു. അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാൾ വന്നിരിക്കുന്നു, ആർക്ക് സഹിക്കാം? ദുഷ്ടന്മാർ നിന്ദിച്ചു ത്യജിച്ചവൻ്റെ മുഖം ദർശിക്കുന്നതിൽ നിന്ന് മലകളോടും പാറകളോടും ഞങ്ങളെ മൂടുവിൻ എന്ന് പറയും. മരിച്ചവരുടെ കാതുകളിൽ തുളച്ചു കയറുന്ന അവൻ്റെ ശബ്ദം അവരറിയും. എത്ര പ്രാവശ്യം അതേ മൃദുസ്വരം മാനസാന്തരത്തിനായി അവരോട് വാദിച്ചിട്ടുണ്ട്. ഒരു രക്ഷകൻ്റെ, ഒരു സഹോദരൻ്റെ, അല്ലെങ്കിൽ ഒരു ഉറ്റമിത്രത്തിൻ്റെ ഹൃദയസ്പർശിയായ സ്വരത്തിൽ അവരോട് കരഞ്ഞിട്ടുണ്ട്. ദീർഘനാളുകളായി നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവിൻ, തിരിവിൻ എന്ന് കരഞ്ഞ വാക്കുകൾക്കല്ലാതെ മറ്റൊന്നിനും ദൈവത്തിൻ്റെ കരുണയെ നിന്ദിച്ച് ത്യജിച്ചവരെ ശിക്ഷ വിധിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് അവരോട് പറയുന്നു, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസങ്ങളിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. സദൃശവാക്യങ്ങൾ 1:24-25. മുന്നറിയിപ്പ് കൂട്ടാക്കാതിരുന്നത്, ക്ഷണം തിരസ്കരിച്ചത്, നല്ല അവസരങ്ങൾ, പദവികൾ എന്നിവ തള്ളിക്കളഞ്ഞത്, ഇവ ഒക്കെയും അവരുടെ ഓർമ്മയിൽ വരും. കർത്താവിൻ്റെ താഴ്ചയിൽ പരിഹസിച്ചവരുണ്ട്. മഹാപുരോഹിതൻ, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ആണയിട്ട് ചോദിച്ചപ്പോൾ, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകൾ ഏറ്റവും ശക്തിയോടുകൂടെ അവരുടെ മനസ്സുകളിൽ പതിയും. മത്തായി 26:64. ഇപ്പോൾ അവർ അവനെ തൻ്റെ മഹത്വത്തിൽ കാണുന്നു, പിന്നീട് സർവശക്തൻ്റെ വലതുഭാഗത്തും കാണും. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർ മിണ്ടാതാക്കപ്പെടും. അവൻ്റെ രാജകീയ നാമത്തെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് തിരികെ പീലാത്തോസിൻ്റെ മുമ്പാകെ വിട്ട അഹങ്കാരിയായ ഹെരോദാവ് ഇതാ നിൽക്കുന്നു. അഭക്തിയോടും പരിഹാസത്തോടും അവൻ്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചവർ, മുള്ളുകൊണ്ട് ഒരു കിരീടമെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് വലങ്കയിൽ ഒരു കോലം കൊടുത്ത് അവൻ്റെ മുമ്പിൽ പരിഹാസത്തോടുകൂടെ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് അട്ടഹസിച്ചവർ, അവൻ്റെ മുഖത്ത് തുപ്പിയവർ, കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചവർ, ഇവരൊക്കെയും അവിടെ നിൽക്കും. ജീവദായകനായ കർത്താവിനെ അടിച്ചവരും തുപ്പിയവരും അതളക്കുന്ന ദൃഷ്ടിയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കും. അവൻ്റെ കാലിലും കരങ്ങളിലും ഇരുമ്പാണികൾ തറച്ചവരും വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിത്തുളച്ച റോമൻ പടയാളികളും ഈ മുറിപ്പാടുകളിലേക്ക് ഭയത്തോടും സങ്കടത്തോടും കൂടെ അത്രേ നോക്കുന്നത്. പുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ഭയത്തോടും വിറയലോടും കൂടെ കാൽവറിയിലെ സംഭവങ്ങളെ ഓർക്കാൻ ശ്രമിക്കുന്നു. നടുക്കത്തോടും ഭീതിയോടും കൂടി അവർ എപ്രകാരം തലകുലുക്കി അവനെ ദുഷിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞത് അവരുടെ ഓർമ്മയിൽ വരും. മത്തായി 27:42-43. വളരെ വ്യക്തമായി കർത്താവ് ദുഷ്ടന്മാരായ കുടിയാന്മാരെപ്പറ്റി പഠിപ്പിച്ച ഉപമ അവരുടെ ഓർമ്മയിൽ വന്നു. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ തൻ്റെ മുന്തിരിത്തോട്ടം കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തിന് പോയി. ഫലകാലം വന്നപ്പോൾ യജമാനൻ തൻ്റെ ദാസന്മാരെ തനിക്കുള്ള അനുഭവം വാങ്ങുന്നതിന് അവരുടെ അടുക്കലേക്ക് അയച്ചു. അവരോ തൻ്റെ ദാസന്മാരെ അവഹേളിച്ചു. തൻ്റെ മകനെ അവർ കൊന്നു. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാരെ തോട്ടം ഏൽപ്പിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞ ന്യായവിധി ഓർക്കും. ആ അവിശ്വസ്തരായ മനുഷ്യരുടെ പാപവും പാപത്തിനുള്ള ശിക്ഷയും പുരോഹിതന്മാരും മൂപ്പന്മാരും എടുത്ത തെറ്റായ വഴികളും അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷാവിധിയും അവർ മനസ്സിലാക്കുന്നു. അന്ന് യെരുശലേമിൻ്റെ തെരുവിലൂടെ അവനെ ക്രൂശിക്ക എന്ന് മുഴങ്ങിയ വിളിയേക്കാൾ ഉച്ചത്തിലിപ്പോൾ അവൻ ദൈവപുത്രൻ തന്നെ, അവൻ മശിഹായത്രേ എന്നുള്ളതായ ദയനീയ കരച്ചിൽ ഉയരുന്നു. രാജാധിരാജാവിൻ്റെ സന്നിധിയിൽ നിന്നും ഓടിക്കളയാൻ അവർ ശ്രമിക്കുന്നു. പ്രകൃതിക്ഷോഭ നിമിത്തം ഭൂമിയുടെ ഉപരിതലങ്ങളിലുണ്ടായ ആഴമേറിയ ഗഹുരങ്ങളിൽ നിഷ്ഫലമായി ഒളിക്കാൻ അവർ ഒരുമ്പെടും. സത്യത്തെ പുറന്തള്ളി ജീവിച്ച എല്ലാവർക്കും അവരുടെ മനസാക്ഷിക്കെതിരെ കുറ്റം വിധിക്കുന്ന സമയങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്തെ ജീവിതം ഓർക്കുമ്പോൾ അവരുടെ ഓർമ്മയിൽ കപടഭക്തിയായി നാമധേയ ക്രിസ്ത്യാനിയായി ജീവിച്ചതോർത്ത് മനസ്സ് നോവുന്ന അനുഭവവും പ്രയോജനശൂന്യമായ പശ്ചാത്താപവും അവർക്കുണ്ടാവാം. എന്നാൽ അവർ ഭയപ്പെടുന്നത് അവർക്ക് കൊടുങ്കാറ്റ് പോലെയും അവരുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും വരുമ്പോൾ ഇപ്പോഴുള്ള പശ്ചാത്താപം കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. സദൃശവാക്യങ്ങൾ 1:28. ക്രിസ്തുവിനെയും അവൻ്റെ വൃതന്മാരെയും ഉന്മൂലനം ചെയ്യാൻ ഒരുമ്പെട്ടവർ ഇപ്പോൾ അവരുടെ മേൽ അധിവസിക്കുന്ന പ്രഭ കാണുന്നു. അവരുടെ ഭീതിയുടെ മധ്യേ വിശുദ്ധന്മാർ, ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രയും നാം കാത്തിരുന്നത്. അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രയും നാം കാത്തിരുന്നത്. അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാമെന്ന് സന്തോഷ ശബ്ദം ഉയർത്തി. യെശയ്യാവ് 25:9. ഭൂമി ചാഞ്ചാടുകയും മിന്നൽ അതിനെ ചുറ്റുകയും ചെയ്തു. ഇടിമുഴക്കത്തിൻ്റെ ഒച്ചയുടെ മധ്യേ ദൈവപുത്രൻ കല്ലറകളിൽ ഉറങ്ങുന്ന വൃതന്മാരെ വിളിക്കുന്നു. അവൻ നീതിമാന്മാരുടെ കല്ലറകൾ മേൽ നോക്കി സ്വർഗത്തിലേക്ക് കൈകളുയർത്തി വിളിക്കുന്നു. മണ്ണിൽ ഉറങ്ങുന്നവരെ, നിദ്രയിൽ നിന്നും ഉണരുക, ഉണരുക, എഴുന്നേൽക്ക. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മരിച്ചവർ ആ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ സകല ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും നിന്നുള്ള ഏറ്റവും വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുക്കുന്ന കാലൊച്ചകളാൽ മുഖരിതമാകും. മരണമാകുന്ന തടങ്കലിൽ നിന്നും അമർത്യമായ പ്രഭയോടുകൂടെ, ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? എന്നുള്ള വെല്ലുവിളിയോടുകൂടി അവർ പുറത്തുവരും. 1 കൊരിന്ത്യർ 15:55. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും ഒന്നിച്ച് മഹാസന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ ആ വിജയത്തിൻ്റെ പാട്ടുപാടും. എല്ലാവരും അവരുടെ കല്ലറകളിൽ നിന്നും അതിൽ പ്രവേശിച്ച അതേ ഉയരത്തിലും വലിപ്പത്തിലും പുറത്തുവരും. ആദാം ഉയർത്തെഴുന്നേറ്റവരുടെ വലിയ കൂട്ടത്തിൽ എല്ലാവരിലും പ്രതാപമുള്ളവനായിരിക്കും. ഉയർച്ചയിൽ ദൈവപുത്രനേക്കാൾ അല്പം കുറഞ്ഞായിരിക്കും. അവൻ്റെ ഉയരവും ആകാരവും താരതമ്യേന പിൻതലമുറയോട് വ്യത്യസ്തമായിരിക്കും. ഈ കാര്യത്തിൽ മനുഷ്യവർഗം എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എല്ലാവരും നിത്യയുവത്വത്തിൻ്റെ പുതുമയോടും പ്രഭയോടും കൂടെയാണ് എഴുന്നേൽക്കുക. ആദിയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. സ്വഭാവത്തിൽ മാത്രമല്ല, ആകാരത്തിലും പ്രകൃതിയിലും അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നു. പാപം ആ ദിവ്യരൂപത്തെ പാടെ ഇല്ലാതാക്കി. എന്നാൽ ക്രിസ്തു നഷ്ടമായത് വീണ്ടെടുപ്പാനായിട്ടത്രേ വന്നത്. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മർത്യമായ ദ്രവത്വമുള്ള നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ഒരിക്കൽ പാപത്താൽ മലിനമായ ഈ ശരീരം സൗന്ദര്യവും മഹത്വവും പൂർണ്ണതയുമുള്ളതും അവർണ്യവുമായിരിക്കും. എല്ലാ ഊനവും അംഗവൈകല്യവും കല്ലറയിൽ ഉപേക്ഷിക്കപ്പെടും. മനുഷ്യന് നൽകപ്പെട്ട പറദൂസയിലെ ജീവവൃക്ഷത്തിലേക്ക് വീണ്ടും അവൻ അവകാശം പ്രാപിച്ചു. വീണ്ടെടുക്കപ്പെട്ടവർ പരിപൂർണ വളർച്ച പ്രാപിച്ച് ആദിയിൽ മനുഷ്യനുണ്ടായിരുന്ന മഹത്വം പ്രാപിക്കും. പാപത്തിൻ്റെ ശിക്ഷാവിധി വരുത്തിവെച്ച സകല പാപവും നീക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ വിശ്വസ്തരായവർ നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യവും സാദൃശ്യവും പ്രതിഫലിപ്പിക്കുന്നവരായിത്തീരും. എത്ര അത്ഭുതകരമായ വീണ്ടെടുപ്പ്! നാളുകളായി വളരെ കാലം സംസാരിച്ചതും പ്രത്യാശിച്ചതും ആഗ്രഹിച്ചതും എന്നാൽ പരിപൂർണമായി ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ വീണ്ടെടുപ്പത്രേ അത്. ജീവനോടെ ശേഷിക്കുന്ന നീതിമാന്മാർ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിക്കും. കർത്താവിൻ്റെ അന്ത്യകൃപാനാദത്തിങ്കൽ അവർ മഹത്വീകരണം പ്രാപിച്ച് ഇപ്പോൾ അമർത്യത ധരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട വിശുദ്ധന്മാരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ദൂതന്മാർ തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ നാലു ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മർക്കോസ് 13:27. ചെറിയ കുഞ്ഞുങ്ങളെ ദൂതന്മാർ കരങ്ങളിൽ വഹിച്ച് അവരുടെ അമ്മമാരുടെ കൈകളിൽ ഏൽപ്പിക്കും. സ്നേഹിതർ വളരെ നാളുകളായി മരണത്താൽ വേർപെട്ടവർ ഇനി ഒരിക്കലും വേർപെടാതെ ഒന്നിച്ചു ചേർക്കപ്പെടുകയും സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ പാടി ദൈവത്തിൻ്റെ നഗരത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യും. മേഘത്തേരിൻ്റെ ഇരുവശത്തും ചിറകുകളുണ്ട്. ചിറകുകളുടെ കീഴിൽ ജീവനുള്ള ചക്രങ്ങളുണ്ട്. രഥങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ ചക്രങ്ങളും ചിറകുകളും പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുന്നു. അകമ്പടിയായി പോകുന്ന ദൂതഗണങ്ങളും പരിശുദ്ധൻ 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 സർവശക്തനായ യഹോവ പരിശുദ്ധൻ എന്ന് ആർക്കുന്നു. രഥം പുതിയ യെരുശലേമിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവർ ഹല്ലേലൂയ എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് രക്ഷിതാവ് ജയത്തിൻ്റെ അടയാളം കർത്താവിൻ്റെ അനുയായികൾക്ക് സമ്മാനിക്കുകയും അവരുടെ രാജകീയ അവസ്ഥയ്ക്ക് അടയാളമായ മുദ്ര കുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ രാജകീയ പ്രതാപത്തിൻ്റെ തേജസ് വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും തേജസ്സിലും ഉന്നതമായതാണ്. തൻ്റെ ജനത്തെ കണ്ട് സന്തോഷത്താൽ പുഞ്ചിരി തൂകുന്ന കർത്താവിൻ്റെ മേൽ വീണ്ടെടുക്കപ്പെട്ട എണ്ണിക്കൂടാതെ വണ്ണമുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും ദൃഷ്ടി പതിക്കും. അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട ആ രൂപത്തിൻ്റെ ഇപ്പോഴുള്ള ശോഭ കണ്ട് എല്ലാവരും അതിശയിക്കും. ജയിക്കുന്നവരുടെ തലയിൽ യേശു തൻ്റെ സ്വന്തം കയ്യാൽ മഹത്വമുള്ള കിരീടം വയ്ക്കും. ജയിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ പുതിയ നാമം എഴുതിയിരിക്കുന്ന ഓരോ കിരീടമുണ്ട്. വെളിപ്പാട് 2:17. അതിന്മേൽ എഴുതിയിരിക്കുന്നതോ യഹോവയ്ക്ക് വിശുദ്ധം എന്നത്രേ. ജയിക്കുന്ന ഓരോരുത്തൻ്റെയും കയ്യിൽ കുരുത്തോലയും തിളങ്ങുന്ന വീണയും കൊടുക്കും. സ്വർഗീയ ഗായക സംഘത്തിൻ്റെ നായകനായ ദൂതൻ തൻ്റെ വീണ മീട്ടുമ്പോൾ ഓരോ ഗായകനും വൈദഗ്ധ്യത്തോടെ മധുരവും മനോഹരവുമായ നാദം പുറപ്പെടുവിക്കും. ഓരോ ഹൃദയവും അവർണ്ണനീയമായ ആഹ്ലാദത്താൽ നിറഞ്ഞ് സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അവരുടെ ശബ്ദമുയർത്തി നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്നുച്ചത്തിൽ പാടും. വെളിപ്പാട് 1:6. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തിന് മുമ്പാകെ വിശുദ്ധ നഗരം കാണപ്പെടുന്നു. മുത്തുകളാൽ നിർമ്മിതമായ ഗോപുരങ്ങൾ കർത്താവ് ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കാട്ടിയ ദൈവമക്കൾക്കായി വിശാലമായി തുറന്നുകൊടുക്കും. അവർ വാതിലിലൂടെ നഗരത്തിൽ പ്രവേശിക്കും. അവിടെ ആദാം പാപത്തിന് മുമ്പ് വസിച്ചിരുന്ന പറുദീസ അവർ കാണും. മനുഷ്യകാതുകളിൽ ഇതുവരെയും മുഴങ്ങിയിട്ടില്ലാത്ത മനോഹര ശബ്ദം ഇപ്രകാരം പറയുന്നത് അവർ ശ്രവിക്കും. നിങ്ങളുടെ പോരാട്ടം അവസാനിച്ചു. ഓട്ടത്തിൽ നിങ്ങൾ വിശ്വാസം കാത്തു. ഇനി എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. മത്തായി 25:34. ഇപ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായ പിതാവേ അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർ ഞാൻ ഇരിക്കുന്നയിടത്ത് എന്നോടുകൂടെ ഇരിക്കണമെന്നത് നിറവേറുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ പിതാവിൻ്റെ അടുക്കൽ നിർത്തി പ്രസ്താവിക്കുന്നത്, ഇതാ ഞാനും അങ്ങ് എനിക്ക് തന്നിട്ടുള്ള മക്കളും, ഞാൻ അവരെ സൂക്ഷിച്ചു. വീണ്ടെടുപ്പിന് സ്നേഹം എത്ര അത്ഭുതം! നിത്യനായ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തൻ്റെ മക്കൾ പാപത്തിൻ്റെ കറ നീക്കപ്പെട്ടും ശാപം മാറ്റപ്പെട്ടും തിരുസന്നിധിയിൽ വീണ്ടും ദിവ്യരൂപം ധരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയം അത്രേ. പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത സന്തോഷത്തോടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശ്വസ്തരായ മക്കളെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിനുള്ള സന്തോഷം തൻ്റെ താഴ്ചയാലും സഹിച്ച യാതനകളാലും രക്ഷിക്കപ്പെട്ട വിശുദ്ധഗണം മഹത്വരാജ്യത്തിൽ നിൽക്കുന്നത് കാണുന്നതായിരിക്കും. വീണ്ടെടുക്കപ്പെട്ടവർ അവരുടെ പ്രാർത്ഥനയാലും അധ്വാനത്താലും സ്വയത്യാഗത്താലും ആദായപ്പെട്ട ആത്മാക്കളെ കാണുമ്പോൾ അവർ കർത്താവിൻ്റെ സന്തോഷത്തിൽ പങ്കുകാരും ഓഹരിക്കാരും ആയിത്തീരും. വിശുദ്ധന്മാരുടെ സംഘം ആ വെള്ളസിംഹാസനത്തിന് ചുറ്റും നിൽക്കുമ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തിയവരെയും ആദായപ്പെട്ടവർ ഓരോരുത്തരും തുടർന്ന് തൻ്റെ സഹോദരനെയും കൂട്ടുകാരനെയും അവർ ഓരോരുത്തരും വീണ്ടും മറ്റനേകരെയും ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട രക്ഷിതഗണത്തിൻ്റെ വലിയൊരു കൂട്ടം കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചത് ദർശിക്കും. എല്ലാവരും തങ്ങളുടെ കിരീടങ്ങൾ കർത്താവിൻ്റെ കാൽക്കൽ വെച്ച് അവനെ നിത്യവും സ്തുതിക്കുന്നത് കാണുമ്പോൾ അവർക്കുള്ള സന്തോഷം അവർണനീയമായിരിക്കും. വീണ്ടെടുക്കപ്പെട്ടവർ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ കർത്താവിന് അവർ പാടുന്ന സ്തുതികളാൽ അന്തരീക്ഷം മുഖരിതമായിത്തീരും. വീണ്ടെടുക്കപ്പെട്ട ഒന്നാമത്തെ ആദാമും വീണ്ടെടുത്തവനായ രണ്ടാം ആദാമും തമ്മിൽ കണ്ടുമുട്ടുവാൻ മിക്കവാറും സമയമായി. ദൈവം സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ അവൻ സ്രഷ്ടാവിനെതിരെ പാപം ചെയ്തു. ആ പാപത്തിന് പ്രായച്ചിത്തമായി നമുക്ക് വേണ്ടി കുരിശിൽ തിരുശരീരത്തിൽ ഏറ്റതായ ആണിപ്പാടുകളുള്ള കൈകൾ നീട്ടിയ കരവുമായി മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവിനെ സ്വീകരിപ്പാൻ ക്രിസ്തു കാത്തു നിൽക്കുന്നു. ക്രൂരന്മാരാൽ ഏറ്റതായ മുറിപ്പാടുകൾ ആദാം ദർശിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മാർവിലേക്ക് ചാരുകയില്ല. നേരെ മറിച്ച് താഴ്മയോടും വിനയത്തോടും അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പാദത്തിൽ വീഴും. രക്ഷിതാവ് ആർദ്രകരുണയോടെ അവനെ എഴുന്നേൽപ്പിച്ച് ഈ കാലങ്ങളൊക്കെയും അവൻ വിട്ടുപോകുന്ന ഏദൻ പറുദീസിലേക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കുവാൻ കൽപ്പിക്കും. ഏദനിൽ നിന്നും ആദാം ബഹിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഈ ലോകത്തിൽ അവൻ്റെ ജീവിതം ദുഃഖപൂർണമായിരുന്നു. ഓരോ ഉണങ്ങിയ ഇലയും ഓരോ യാഗവസ്തുവും മനോഹരമായി ദൈവം സൃഷ്ടിച്ച ഭൂമിമേൽ വെൺകതിർ വിഷമഞ്ഞ് കന്മഴ മുതലായവ മൂലമുണ്ടായ ഓരോ ദണ്ഡനവും മനുഷ്യൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഓരോ കളങ്കവും അവൻ ചെയ്ത പാപത്തെ ഓർപ്പിക്കുന്നതായിരുന്നു. പാപം അടിക്കടി പെരുകിയപ്പോൾ പാപത്തിനെതിരെ താൻ കൊടുത്ത മുന്നറിയിപ്പിന് മറുപടിയായി ഏൽക്കേണ്ടി വന്ന ഓരോ നിന്ദയും മുഖാന്തരം അവനുണ്ടായ പശ്ചാത്താപവും ഭയങ്കരമായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷ ഏകദേശം 1000 വർഷത്തോളം അവൻ സഹിഷ്ണുതയോടെ ഏറ്റു. അവൻ പാപത്തെക്കുറിച്ച് പരമാർത്ഥമായി അനുതപിച്ചു. വാഗ്ദത്തം ചെയ്യപ്പെട്ട രക്ഷിതാവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ ഉയർക്കപ്പെടുമെന്നുള്ള പ്രത്യാശയിൽ മരിച്ചു. ദൈവപുത്രൻ മനുഷ്യനെ അവൻ്റെ വീഴ്ചയിൽ നിന്നും തോൽവിയിൽ നിന്നും തൻ്റെ പാപപരിഹാര ബലിയാൽ വീണ്ടെടുത്തു. ആദാമിനെ അവൻ്റെ ആദ്യ നിലയിൽ പുനഃസ്ഥാപിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് കൗതുകവും ഹൃദയത്തിന് ആനന്ദവുമായിരുന്നതും താൻ തന്നെ ഫലങ്ങൾ ശേഖരിച്ചിരുന്നതുമായ ഓരോ വൃക്ഷവും ആദാം കാണുന്നു. അവൻ്റെ കൈകൾ വളർത്തി കയറ്റിവിട്ട ഓരോ ചെടിയും ഏറ്റവും താല്പര്യത്തോടെ സൂക്ഷിച്ചിരുന്ന ഓരോ പുഷ്പവും വീണ്ടും കാണുന്നു. അന്തരീക്ഷത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും വീണ്ടെടുക്കപ്പെട്ട പറുദീസ അവൻ അതിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുമ്പോഴുണ്ടായിരുന്നതിൽ അധികം മനോഹരമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. രക്ഷിതാവ് അവനെ ജീവവൃക്ഷത്തെങ്കിലേക്ക് നയിച്ചു. അതിൽ നിന്ന് മനോഹരമായ പഴം പറിച്ചുകൊടുത്തു, ഭക്ഷിപ്പാൻ കൽപ്പിക്കുന്നു. അവൻ ചുറ്റുപാടും നോക്കി. അവൻ്റെ ഭവനത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട വലിയൊരു കൂട്ടം ദൈവത്തിൻ്റെ പറുദീസിൽ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ അവൻ തൻ്റെ മിന്നുന്ന കിരീടം യേശുവിൻ്റെ കാൽക്കൽ വെച്ച് വീണ്ടെടുപ്പുകാരൻ്റെ മാർവിൽ ചാരി അവനെ ചുംബിക്കുന്നു. അവൻ സ്വർണ്ണ വീണ കയ്യിലേന്തി മരിച്ചവനും എന്നാൽ ജീവിച്ചവനുമായ ദൈവകുഞ്ഞാട് സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ എന്നുള്ള ജയത്തിൻ്റെ പാട്ടുപാടുന്നു. ആദാമിൻ്റെ കുടുംബം അവരുടെ കിരീടങ്ങളെ രക്ഷിതാവിൻ്റെ കാൽക്കൽ വെച്ച് ഭയഭക്തിയോടെ ആ ഗാനം ഏറ്റുപാടും. ആദാമിൻ്റെ വീഴ്ചയിൽ കരഞ്ഞതായ ദൂതന്മാർ ഈ പുനഃസംഗമം കാണും. ഇപ്പോൾ വീണ്ടെടുപ്പിൻ വേല പൂർത്തിയാകുന്നത് അവർ ദർശിക്കും. അവരും കർത്താവിനെ സ്തുതി പാടുന്നതിൽ യോജിക്കും. സിംഹാസനത്തിനു മുമ്പിൽ പളുങ്കിനൊത്തതും ദൈവത്തിൻ്റെ മഹത്വത്താൽ ഉജ്ജ്വലവുമായ കണ്ണാടി കടലിങ്കൽ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ നിൽക്കുന്നു. സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട 144,000 പേരും ദൈവത്തിൻ്റെ വീണയുമായി നിൽക്കുന്നത് കണ്ടു. തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും അവിടെ കേട്ട ശബ്ദം വൈണികന്മാർ വീണമീട്ടുന്നതായിരുന്നു. സിംഹാസനത്തിന് മുമ്പിൽ അവർ പാടിയ പുതിയ പാട്ട് 144,000 പേർക്കല്ലാതെ ആർക്കും മനസ്സിലായില്ല. മോശയുടെയും കുഞ്ഞാടിൻ്റെ ഗാനമായ അത് അവരുടെ വിടുതലിൻ്റെ പാട്ടായിരുന്നു. മറ്റൊരു സമൂഹവും ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്ത വിധമുള്ള അനുഭവത്തിൻ്റെ ഗാനമായിരുന്നതിനാൽ 144,000 മറ്റാർക്കും അത് മനസ്സിലായില്ല. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. ഭൂമിയിൽ ജീവനോടെ ഇരുന്ന് രൂപാന്തരം പ്രാപിച്ച അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. വെളിപ്പാട് 15:2-3, 14:15. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടകാലത്തിൽ കൂടെ അവർ കടന്നുപോയിരിക്കുന്നു. യാക്കോബിൻ്റെ കഷ്ടകാലം വന്ന മഹാപീഡനം അവർ തരണം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ അന്ത്യനായവിധിയുടെ ബാധകൾ ചൊരിഞ്ഞ സമയം അവർ മധ്യസ്ഥനില്ലാതെ ഉറച്ചു നിന്നിരിക്കുന്നു. അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് അതിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്നു, അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ക്ഷാമത്താലും ബാധകളാലും ഭൂമി നിർജ്ജനമായി തീരുന്നത് അവർ കണ്ടതാണ്. അത്യുഷ്ണത്താൽ ഭൂമിയെ ചുടുവാൻ സൂര്യന് അധികാരം ലഭിച്ചത് അവർ കണ്ടുകഴിഞ്ഞു. വിശപ്പും ദാഹവും കഷ്ടപ്പാടുകളും അവർ അനുഭവിക്കുകയുണ്ടായി. എന്നാൽ ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് 7:14-17. എല്ലാ കാലത്തും രക്ഷിതാവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ കഷ്ടതയാകുന്ന സ്കൂളിൽ പഠിച്ച് ശിക്ഷണം ലഭിച്ചവരാകുന്നു. ലോകത്തിൽ അവർ ഇടുക്കമുള്ള പാതയിൽ നടന്നവരും പീഡനമാകുന്ന തീച്ചൂളയിൽ ശുദ്ധീകരിക്കപ്പെട്ടവരുമത്രേ. യേശു ക്രിസ്തുവിന് വേണ്ടി അവർ എതിർപ്പ്, വിദ്വേഷം, ദോഷാരോപണം ഇവയൊക്കെയും സഹിച്ചവരാകുന്നു. അവർ കഠിനമായ ഏറ്റുമുട്ടലും പരിത്യാഗവും വലിയ നിരാശയും സഹിച്ച് അവനെ പിൻചെന്നവരത്രേ. അവരുടെ വേദനാജനകമായ അനുഭവത്താൽ പാപത്തിൻ്റെ ദോഷം, അതിൻ്റെ ശക്തി, അത് വരുത്തി വയ്ക്കുന്ന കഷ്ടം ഇവയൊക്കെയും മനസ്സിലാക്കിയവരാകുന്നു. പാപത്തെ വെറുപ്പോടെ വീക്ഷിക്കാനും അവർക്ക് സാധിച്ചു. പാപത്താൽ വന്ന ശാപം അകറ്റുവാനായി ഏൽക്കേണ്ടി വന്ന വലിയ ത്യാഗത്തെ ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം നന്ദിയാലും സ്തുതിയാലും നിറയുന്നത് ഒരിക്കലും വീണുപോകാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവർ ക്ഷമ പ്രാപിച്ചവരാകയാൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു. അവർ ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കാളികളാകയാൽ അവർ അവൻ്റെ മഹത്വത്തിനും പങ്കുള്ളവരാകുന്നു. ദൈവത്തിൻ്റെ അവകാശികൾ നിർധനത്വത്തിൽ നിന്നും, ചെറ്റപ്പുരകളിൽ നിന്നും, കുണ്ടറയിൽ നിന്നും, പർവ്വതങ്ങളിൽ നിന്നും, മരുഭൂമിയിൽ നിന്നും, ഗുഹകളിൽ നിന്നും, സമുദ്രത്തിൻ്റെ ഇരുണ്ട ദ്വീപുകളിൽ നിന്നും വന്നവരത്രേ. ലോകത്തിൽ അവർ അഗതികളും പീഡിതരും യാതന അനുഭവിച്ചവരും ആയിരുന്നു. സാത്താൻ്റെ വഞ്ചനയ്ക്ക് കീഴ്പ്പെടാത്തതിനാൽ ആയിരങ്ങൾ അപകീർത്തികളേറ്റു അവരുടെ ശവക്കുഴികളിൽ കുഴിച്ചിടപ്പെട്ടു. ലോകത്തിൻ്റെ ന്യായവിസ്താരത്തിൽ അവർ കുറ്റക്കാരെന്ന് വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെ അവർക്ക് ന്യായാധിപതിയാകുന്നു. സങ്കീർത്തനം 50:6. ലോകത്തിൻ്റെ വിധികളെല്ലാം മറിച്ചെഴുതപ്പെടുന്നു, തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യെശയ്യാവ് 25:8. അവർ അവരെ വിശുദ്ധജനമെന്നും യഹോവയുടെ വിശുദ്ധന്മാരെന്നും വിളിക്കും. യെശയ്യാവ് 62:12. അവർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും നിയമിച്ചിരിക്കുന്നു. യെശയ്യാവ് 61:3. അവർ ഇനി ഒരു നാളും ക്ഷീണിതരും പീഡിതരും ചിതറപ്പെട്ടവരും ഞെരുക്കപ്പെട്ടവരുമായിരിക്കുകയില്ല. ഇനി അവർ എന്നും യഹോവയോടുകൂടെ ആയിരിക്കേണ്ടവരത്രേ. ലോകത്താൽ നിന്ദിക്കപ്പെട്ടവർ മുമ്പ് ഒരിക്കലും ധരിച്ചിട്ടില്ലാത്ത വിലയേറിയ അങ്കി ധരിച്ച് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ഒരിക്കലും ഒരു ലോക ചക്രവർത്തിയുടെ തലയിലും വെച്ചിട്ടില്ലാത്ത ശോഭയേറിയ കിരീടം ധരിപ്പിക്കും. വേദനയുടെയും കരച്ചിലിൻ്റെ ദിവസങ്ങൾ എന്നേക്കുമായി അവസാനിക്കും. മഹത്വത്തിൻ്റെ രാജാവ് എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖത്തിന് കാരണമായ എല്ലാ ഘടകങ്ങളും നീക്കപ്പെടും. കയ്യിൽ കുരുത്തോലകളേന്തി അവർ ഒന്നായി ഏറ്റവും വ്യക്തമായി മാധുര്യ സ്വരത്തിൽ സ്തുതികൾ ആലപിച്ചത് എല്ലാവരും ഏറ്റുപാടിയത് എന്തെന്നാൽ, ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ബലവും ഉണ്ടാകുമാറാകട്ടെ. വെളിപ്പാട് 7:10-12. അവരുടെ സ്തുതിയുടെ സ്വരത്താൽ സ്വർഗം മുഴുവനും മുഴങ്ങി. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമുക്ക് വീണ്ടെടുപ്പിൻ വേലയുടെ ആദ്യ ഭാഗങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കുരിശിൽ കണ്ടുമുട്ടിയ നിന്ദയും തേജസ്സും ജീവനും മരണവും കരുണയും നീതിയും ഗൗരവപൂർവ്വം മനസ്സിലാക്കാൻ നാം ശ്രമിച്ചേക്കാം. എന്നാൽ നാം എത്ര തന്നെ ശ്രമിച്ചാലും അതിൻ്റെ പരിപൂർണ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വീണ്ടെടുപ്പിൻ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അല്പമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടെടുക്കപ്പെട്ടവർ കാണുന്നത് പോലെ കണ്ടാലും ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചാലും വീണ്ടെടുപ്പിൻ വേലയുടെ ഉദ്ദേശം പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നിത്യതയിൽ പുതിയ പുതിയ സത്യങ്ങൾ ആശ്ചര്യവും ആനന്ദവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സുകൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ലോകത്തിൽ അനുഭവപ്പെട്ടിരുന്ന ദുഃഖവും വേദനയും ശോധനയും അവസാനിച്ചുവെങ്കിലും അവയ്ക്ക് കാരണമായ കാര്യങ്ങൾ നീക്കപ്പെട്ടുവെങ്കിലും ദൈവജനത്തിന് ലഭ്യമായ രക്ഷ എത്രമാത്രം വിലയുള്ളതായിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. നിത്യതയിലുടനീളം വീണ്ടെടുക്കപ്പെട്ടവരുടെ പാട്ടും പ്രശംസയും അവർ പഠിക്കുന്ന ശാസ്ത്രവും ക്രിസ്തുവിൻ്റെ കുരിശായിരിക്കും. മഹത്വീകരിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവർ കാണും. വിശാലമായ പ്രപഞ്ചത്തിൽ അസംഖ്യങ്ങളായ ലോകങ്ങളെ തൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചവൻ, അവയെ താങ്ങി നിർത്തുന്നവൻ, സ്വർഗത്തിൻ്റെ മഹിമയായവൻ, പിതാവിൻ്റെ പ്രിയപുത്രൻ, കരൂബുകളും ശോഭയേറിയ സാറാഭകളും സന്തോഷപുരസരം വാഴ്ത്തി സ്തുതിക്കുന്നവനുമായവൻ, വീണുപോയ മനുഷ്യവർഗത്തെ ഉയർത്തുന്നതിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തി പാപത്തിൻ്റെ ശാപവും ശിക്ഷയും വഹിച്ചതും, പിതാവ് മുഖം പറച്ച് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ അകൃത്യഭാരം കുരിശന്മേൽ ചുമത്തി തൻ്റെ ഹൃദയം തകർന്ന ജീവൻ വെടിഞ്ഞതും ഒരു നാളും മറക്കുകയില്ല. സർവലോകത്തിൻ്റെ സൃഷ്ടിതാവും സകലതിൻ്റെയും വിധികർത്താവും മധ്യസ്ഥനുമായവൻ, മനുഷ്യനോടുള്ള സ്നേഹത്താൽ സ്വർഗത്തിലുണ്ടായിരുന്ന സകലതും വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയത് എന്നും സർവസൃഷ്ടിയുടെയും വിസ്മയവും ആരാധന വിഷയവുമായിരിക്കും. രക്ഷിതഗണം അവരുടെ വീണ്ടെടുപ്പുകാരനെ നോക്കി അവൻ്റെ മുഖത്ത് പിതാവിൻ്റെ നിത്യമായ മഹത്വം പ്രസരിക്കുന്നതും, അവൻ്റെ ശാശ്വത സിംഹാസനവും കണ്ട് അവൻ്റെ രാജ്യത്വം അവസാനമില്ലാത്തത് എന്ന് ഗ്രഹിക്കുമ്പോൾ അവർ അത്യാനന്ദത്തോടെ ക്രൂശിക്കപ്പെട്ടവനായി ദൈവകുഞ്ഞാട് സ്തുതിക്ക് യോഗ്യൻ, അവൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള പാട്ട് അവർ പാടും. ക്രൂശിൻ്റെ മർമ്മം മറ്റെല്ലാ മർമ്മങ്ങളെയും വിവരിക്കുന്നു. കാൽവറിയിൽ നിന്ന് പ്രവഹിക്കുന്നതായ ആ വെളിച്ചം നമുക്കുണ്ടായിരുന്ന ഭയവും വിസ്മയവും നീക്കി ദൈവത്തിൻ്റെ സ്വഭാവം മനോഹരവും ആകർഷകവും ആക്കി തീർക്കുന്നു. കരുണ, ആർദ്രത, മാതാപിതാക്കളുടെ സ്നേഹം എന്നിവ വിശുദ്ധി, നീതി, ശക്തി എന്നിവയിൽ യോജിച്ചതായി കാണപ്പെടുന്നു. ഉന്നതവും ഉയർത്തപ്പെട്ടതുമായ ദൈവസിംഹാസനത്തിൻ്റെ മഹിമ നാം കാണുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ മനോഹാരിതയിൽ മനസ്സിലാക്കാൻ കഴിയുകയും മുമ്പൊരിക്കലും ഗ്രഹിക്കുവാൻ കഴിയാതിരുന്ന ഞങ്ങളുടെ പിതാവേ എന്ന നാമത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ പുത്രനെ യാഗമായി തരികയല്ലാതെ വേറൊരു പദ്ധതിയും ആസൂത്രണം ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു എന്ന് വിശദമാകും. ഈ വലിയ ത്യാഗത്തിന് പ്രതിഫലം വിശുദ്ധരും സന്തോഷമുള്ളവരും അമർത്യരുമായ ജനങ്ങളാൽ ഭൂമി പാർപ്പിക്കപ്പെടുന്നതാകുന്നു. അന്ധകാരശക്തിയുമായുള്ള രക്ഷിതാവിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലം വീണ്ടെടുക്കപ്പെട്ടവർക്ക് ആനന്ദവും നിത്യത മുഴുവൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതുമായിരിക്കും. മനുഷ്യാത്മാവിന് കൊടുത്ത വീണ്ടെടുപ്പിൻ വില ഇത്രമാത്രം വലുതാണ്. ദൈവം താൻ കൊടുത്ത വിലയിൽ തൃപ്തനാണ്. ക്രിസ്തുവും തൻ്റെ വലിയ ത്യാഗത്താൽ നേടിയ ഫലങ്ങളെ നോക്കി സംതൃപ്തനാകുന്നു.